ആറാം അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. തന്നെ സ്നേഹിക്കുന്ന യഹോവയിങ്കലേക്ക് മടങ്ങി വന്നാൽ ഇസ്രായേൽ ജനത്തിന് ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെടാം എന്ന വിഷയമാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. വളരെ കഠിനമായിട്ടാണ് ഈ ജനങ്ങളോട് ദൈവം ഇടപെടുന്നതെങ്കിലും ശിക്ഷ വരുന്നതിനു മുൻപ് തൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നത് സ്നേഹത്തോടും താല്പര്യത്തോടുമാകുന്നു. പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് പകരം ഇസ്രായേൽ മിസ്രൈമിലേക്കും അശൂരിലേക്കും തിരിയുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രൈമിൻ്റെ അകൃത്യവും ശമരിയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കടക്കുന്നു, പുറത്ത് കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ശമരിയ. ഒമ്രി എന്ന രാജാവാണ് ശമരിയ തലസ്ഥാനമാക്കിയത്. പിന്നീട് ആഹാബും ഈസബേലും അവിടെ ആ നഗരം പണിതുയർത്തു. ഏറ്റവും മനോഹരമായൊരു പട്ടണം, ഒരുപക്ഷെ ലോകത്തിലേക്കും മനോഹരങ്ങളായ പട്ടണങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പട്ടണം ദൈവന്യായവിധിയിലായിത്തീർന്നു. ഒരു കൊട്ടാരം പണിതുയർത്താവുന്ന മനോഹര സ്ഥാനം, ആ കുന്നിൻ്റെ നെറുകയിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മൊത്തം ദർശിക്കാം. പടിഞ്ഞാറോട്ട് നോക്കിയാൽ മധ്യധരണി ആഴി, കിഴക്കോട്ട് നോക്കിയാൽ യോർദാൻ താഴ്വര, വടക്കോട്ട് നോക്കിയാൽ ഹെർമോൻ മലയും മെഗിദോയും, തെക്കോ യെരുശലേം പട്ടണം. എല്ലാ ദിക്കിലും ഒരു തടസ്സവുമില്ലാതെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണിത്. പക്ഷേ ഇന്നിത് ശൂന്യവും നശിച്ചതുമായി കിടക്കുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ ന്യായവിധി അതിന്മേലുണ്ട്. അതുവരെ മറച്ചു വെച്ചിരുന്ന പാപം മറനീക്കി വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ഹോശയുടെ സമയത്ത് ഇസ്രായേലിൽ നടക്കുന്നത്. ഇതുവരെ രഹസ്യമായി ചെയ്തിരുന്നതെല്ലാം ഇപ്പോൾ പരസ്യമായി ചെയ്യുന്നു എന്ന് മാത്രം. തങ്ങളുടെ പാപവുമായി ബന്ധപ്പെട്ട് ഒരു ലജ്ജയോ മനസാക്ഷിക്കുത്തോ ധാർമ്മിക ബോധമോ അവർക്കില്ല. ഈ ജനം തങ്ങളുടെ തെറ്റ് അനുതപിച്ചേറ്റു പറയുമെങ്കിൽ ദൈവം അവരുടെ അതിക്രമം അവരോട് ക്ഷമിക്കുവാൻ തയ്യാറാണ്. പക്ഷേ അവർ തങ്ങളുടെ ദുഷ്ടതയിൽ തുടരുക മാത്രമല്ല, ബഹുദൂരം മുൻപോട്ട് പോകുകയും ചെയ്തു. രഹസ്യത്തിൽ പാപം ചെയ്യുക എന്നത് ഒരു കാര്യം, അത് തീർച്ചയായും മോശമാണ്. പക്ഷെ പരസ്യമായി പാപം ചെയ്യുകയും മനുഷ്യരുടെ മുൻപാകെ അതേക്കുറിച്ച് അഭിമാനത്തോടെ നടക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നികൃഷ്ടമായത്. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും താഴേക്ക് പതിച്ചു എന്നതിനെ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോശയ്യയ്ക്ക് നമ്മോടൊരു ദൂതറിയിക്കുവാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ പാപത്തിൽ തുടർന്നപ്പോൾ ദൈവം അവരെ അടിമകളാക്കി അന്യദേശത്തേക്ക് അയച്ചു. അങ്ങനെ അവരെ ശിക്ഷിച്ചെങ്കിൽ അതേ പാപം ചെയ്തിട്ട് ആർക്കെങ്കിലും ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുവാൻ സാധിക്കും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ലംഘനം ഉള്ളിടത്ത് തീർച്ചയായും അതിൻ്റെ പരിണിത ഫലം കൂടിയുണ്ട്. ഭൂമിക്കൊരു നിയമമുണ്ട്. ജീവിക്കുന്ന എല്ലാ സാഹചര്യത്തിലും നിയമങ്ങളുണ്ട്. റോഡിൽ ഇടത്തെ സൈഡിൽ കൂടി വണ്ടി ഓടിച്ചു കൊണ്ടുപോകണമെന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ നിയമം. ചില രാജ്യത്ത് അത് വലത്തെ സൈഡിൽ കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ ഇന്ന രാജ്യത്ത് പോയപ്പോൾ വലത്തെ സൈഡിൽ കൂടിയാണ് ഓടിച്ചത്, അതുകൊണ്ട് ഇവിടെയും ഞാൻ വലത്തെ സൈഡിൽ കൂടെ ഓടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ കാവൽക്കാർ നമ്മെ പിടിക്കുന്നതിന് മുൻപേ തന്നെ ശരിയായി വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്ന ആൾ നമ്മെ വന്ന് ഇടിച്ചെന്ന് വരും. ഞാൻ നിയമം അനുസരിക്കുവാൻ തയ്യാറില്ലാതെ മുൻപോട്ട് പോയപ്പോൾ ഉണ്ടായ ഫലം, ഞാൻ എൻ്റെ പുരയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ ഈ ആകർഷണ സിദ്ധാന്തത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ പ്രകൃതി നിയമത്തെ ഒന്നും കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞ് താഴേക്ക് ചാടിയാൽ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. അതുപോലെ ഓരോന്നും വിഷമെടുത്ത് ഞാൻ കഴിച്ചിട്ട് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്ന്. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എവിടൊക്കെ നാം നിയമം ലംഘിക്കുന്നുവോ അവിടൊക്കെ അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ചുരുക്കം ചില വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ മദ്യപാനം എന്നത് പരമാവധി രഹസ്യമായി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. മദ്യപാനികളെ സമൂഹം വെറുത്തിരുന്നു. എല്ലാ നിലവാരങ്ങളിലും മനുഷ്യർ ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ പല സഭകളിലും ഒരു ചിട്ടയുണ്ടായിരുന്നത് ചിലരെങ്കിലും ഓർക്കും. ഇന്ന് അതധികം ഊന്നൽ കൊടുക്കാത്തൊരു വിഷയമാണ്. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഒരു സഭാംഗം തങ്ങളുടെ തെങ്ങോ പനയോ കള്ളു ചെത്തുവാൻ കൊടുത്തു എന്നറിഞ്ഞാൽ സഭയിൽ നിന്നും അവരെ മുടക്കുക വരെ ചെയ്യുമായിരുന്നു. ഇന്നോ മദ്യപാനം ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പല വീടുകളിലും അല്പം അതില്ലെങ്കിൽ ഭക്ഷണമേശയിൽ കാര്യം നേരെയാകില്ല. അപ്പനും അമ്മയും മകനും മകളും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. സ്നേഹിത, ഇതിനൊരു ന്യായീകരണവും ഇല്ല. ഇന്നത്തെ വിരുന്നുകളിൽ മദ്യമല്ലേ ആദ്യം വിളമ്പുന്നത്? പണ്ടൊക്കെ വീട്ടിലെ തെങ്ങ് കള്ളു ചെത്തുവാൻ കൊടുത്താൽ മുടക്കുമായിരുന്നു. ഇന്ന് പലരും കള്ളുഷാപ്പായിട്ടാണ് പള്ളിയിൽ പോലും വരുന്നത്. അതുമാത്രമോ, കമ്മിറ്റിക്കാർ പലരും ഇതിനടിമകളല്ലേ? ലോകം പോയ പോക്ക്, സഭയുടെ പോക്ക്. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കുവാൻ പോയി. യോഗം തുടങ്ങുന്നതിന് മുൻപ് അച്ഛനെ കാണുവാൻ രണ്ടുപേർ വന്നു. പള്ളിക്ക് വെളിയിൽ നിന്ന് അവർ അച്ഛനോട് വളരെ ചൂടായി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ അച്ഛനോട് തിരക്കി സംഗതി എന്തായിരുന്നു എന്ന്. അച്ഛൻ പറഞ്ഞു, ആ വന്നവർ പള്ളിയിലെ രണ്ടംഗങ്ങളാണ്. അതിൽ ഒരാൾ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട്. ആരാധനയിലെ ചില കാര്യങ്ങൾ അവർക്കിഷ്ടപ്പെടാഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഹോ, എന്തൊരവസ്ഥയില്ലേ! ഒരു കാലത്ത് അംഗീകരിക്കാതിരുന്ന ഈ ഹീനകൃത്യങ്ങൾ മനുഷ്യർ പരസ്യമായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് ശരിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അനാശാസ്യ നടപടികൾ എന്ന് ഒരു കാലത്ത് സമൂഹം കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അത്യാവശ്യ സംഗതികളായി മനുഷ്യൻ കാണുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള വീഡിയോ കാസറ്റുകളാണ് കുടുംബസമേതം കാണുന്നത്? പലരുടെയും വാദം വളരെ രസാവഹം തന്നെയാണ്. ഈ പഴഞ്ചൻ പ്രസംഗകർക്കൊക്കെ എന്തറിയാം? ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് നാമും പുരോഗമിക്കേണ്ടയോ? ഈ പഴഞ്ചൻ ചിന്താഗതികൾ ദൂരക്കളയണമെന്നൊക്കെ. സുഹൃത്തെ, നാം ഒരു സത്യം അഭിമുഖിച്ച മതിയാകും. അത് ദൈവത്തിന്റെ തിരുവചനം അന്നും ഇന്നും ഒന്നാണ്. അതിന് മാറ്റമില്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് നമുക്ക് പല സൗകര്യങ്ങളും വർദ്ധിച്ചു എന്നത് ശരിയാണ്. പക്ഷേ മനുഷ്യർ അന്നും ഇന്നും ഒന്നല്ലേ? പാപം പരസ്യമായി ചെയ്യുന്നത് പുരോഗതിയുടെ ലക്ഷണമല്ല, പിന്നെയോ സംസ്കാരശൂന്യതയുടെ, അതെ, അധപതനത്തിന്റെ ലക്ഷണമാണ്. അന്നും പുരമുകളിൽ നിന്ന് ചാടിയാൽ താഴെ വീഴും, ഇന്നും അവിടെ നിന്ന് ചാടിയാൽ താഴെ വീഴും. അന്നും വിഷം കഴിച്ചാൽ മരിക്കും, ഇന്നും വിഷം കഴിച്ചാൽ മരിക്കും. പിന്നെ ഒരുപാട് ആശുപത്രികൾ നമ്മുടെ അടുത്തൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു എന്നൊരു പക്ഷെ താങ്കൾ വാദിച്ചേക്കാം. എന്നാലും ഫലം നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എന്റെ മുമ്പാകെ ഇരിക്കുന്നു. ദൈവം പറയുന്നു, അവരുടെ പാപങ്ങളെ ഞാൻ അറിയുന്നു. ഇപ്പോഴോ അവർ എന്നിൽ നിന്നും വളരെ അകലെ പോയിരിക്കുകയാണ്. അങ്ങനെ അവർ പാപങ്ങൾ പരസ്യമായി ചെയ്യുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ അസാന്മാർഗികതയുടെ ഏറ്റവും താണ നിലവാരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. എല്ലാം ദൈവസന്നിധിയിൽ തുറന്ന പുസ്തകമാണ്. വിശുദ്ധനായ മോശ 90-ാം സങ്കീർത്തനം പാടുമ്പോൾ ഇപ്രകാരം പാടി, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരുടെ ചിന്ത ദൈവം കാണുന്നില്ല എന്നാണ്. ഇക്കൂട്ടരുടെ ചിന്തയെക്കുറിച്ചാണ് 10-ാം സങ്കീർത്തനത്തിൽ 11-ാം വാക്യം പറയുന്നത്. ദൈവം മറന്നിരിക്കുന്നു, അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു, അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. എത്ര വലിയ വിഡ്ഢിത്തരമില്ലേ! ഓർക്കുക സുഹൃത്തെ, ദൈവം കാണുന്നില്ല എന്ന ചിന്തയോടുകൂടി പാപം ചെയ്യുന്ന താങ്കളുടെ പാപം തന്നെ താങ്കളെ നശിപ്പിക്കും. ഇവിടെ പറയുന്നു, ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു. ദൈവത്തെ കളിപ്പിക്കുവാൻ ശ്രമിച്ചാൽ നാം തന്നെ കളിച്ചു പോകുകയുള്ളൂ. നമ്മുടെ പാപം നമ്മെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കുമെന്ന് മറക്കരുത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. ഇപ്രകാരത്തിലുള്ള പെരുമാറ്റങ്ങളെ, അതെ, പാപങ്ങളെ രാജാവും പ്രഭുക്കന്മാരും പ്രോത്സാഹിപ്പിച്ചു. ലോകചരിത്രത്തിൽ ശ്രേഷ്ഠ സാമ്രാജ്യങ്ങളായി തീർന്നിട്ടുള്ള എല്ലാ രാജ്യത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പ്രജകളുടെ തെറ്റ് കണ്ട് സന്തോഷിക്കുന്ന ഭരണാധികാരികൾ വലിയ അന്യായമാകുന്നു കാണിക്കുന്നത്. അവരുടെ പാപങ്ങൾ എന്തൊക്കെയെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു. തെറ്റിനെ ശാസിക്കുവാനും അമർച്ച ചെയ്യുവാനും അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സമൂഹത്തിന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ തെറ്റിനെ അമർച്ച ചെയ്യുന്നതിനു പകരം ആയതിനെ പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം അതിൻ്റെ കൂടെ കൂടുകയാണ് ഇവർ ചെയ്യുന്നത്. 4-ാം വാക്യം, അവരെല്ലാവരും വ്യഭിചാരികളാകുന്നു, അപ്പക്കാരൻ ചൂട് പിടിപ്പിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു, മാവ് കുഴച്ചത് മുതൽ അത് പുളിക്കുവോളം തീ എരിക്കാതെ ഇരിക്കും. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം മനോഹരമായിരിക്കുന്നു. റൊട്ടിയൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ബോർമയുടെ ഉദാഹരണം. ഈ ബേക്കറിക്കാരൻ തൻ്റെ ബോർമ അല്ലെങ്കിൽ അപ്പക്കൂട് അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഓവൻ ഇതെല്ലാം തയ്യാറാക്കി വെക്കുന്നു. പക്ഷെ മാവ് പുളിക്കുന്നത് വരെ ബോർമ ചൂടാക്കാതെ ഇരിക്കുന്നു. ഈ പുസ്തകത്തിൽ ഇതുവരെ പരസംഗം, വ്യഭിചാരം എന്നൊക്കെ വായിച്ചിട്ടുള്ളപ്പോൾ അതിന് ആത്മീയ അർത്ഥമായിരുന്നു. പക്ഷേ ഈ വാക്യത്തിൽ ആത്മീയ പരസംഗത്തെക്കുറിച്ചല്ല, പിന്നെയോ സമൂഹത്തിലെ അസാൻമാർഗിക നടപടികളെക്കുറിച്ചാണ്. നേരത്തെ അവർ തങ്ങളുടെ പാപങ്ങളെ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇന്നവർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു അപ്പക്കൂട് പോലെയാകുന്നു. കാമവികാരത്താൽ ചൂട് പിടിച്ച സ്ഥിതി. ഇന്ന് ധർമ്മവിരുദ്ധമായ ഈ വികാര പ്രകടനങ്ങൾക്ക് മനുഷ്യൻ തുറസായ വേദികൾ കണ്ടെത്തുന്നത് എത്ര ശോചനീയം. കയറൂരി വിട്ടിരിക്കുന്ന പ്രതീതിയാണ്. അശുദ്ധമായ ഒരു ഹൃദയം ചൂട് പിടിപ്പിച്ച അപ്പക്കൂടിന് അല്ലെങ്കിൽ ഓവന് തുല്യമാണ്. ഈ ബേക്കറിക്കാരൻ അപ്പക്കൂട് ചൂടാക്കിയതിന് ശേഷം അത് ചൂടായി തന്നെ നിൽക്കുവാൻ അയാൾ ആവശ്യത്തിന് തീ കൊടുക്കുന്നു. പ്രഭാതമാകുമ്പോൾ അവൻ കാണുന്നു തൻ്റെ അപ്പക്കൂട് അല്ലെങ്കിൽ ബോർമ തൻ്റെ ആവശ്യത്തിന് ശരിക്കും ചൂടായിരിക്കുന്നു. അങ്ങനെയാണ് ഈ ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യർ. ഏതെങ്കിലും അത്യാഗ്രഹത്തെ, കാമാർത്ഥിയെ തൃപ്തിപ്പെടുത്തുവാൻ ഈ കൂട്ടർ ചിന്തിക്കുമ്പോൾ അവരുടെ ഹൃദയം പൂർണ്ണമായും ഈ അശുദ്ധമായ പ്രവർത്തനം ചെയ്യുവാൻ ഒരുക്കി വെക്കും. ഈ ദുഷിച്ച ചിന്തയെ കുറെ സമയത്തെ കൊതുക്കി വെക്കുവാൻ ശ്രമിച്ചാൽ തന്നെയും ആ അഗ്നി ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരവസരമുണ്ടായാൽ അവരുടെ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ ചാടി വീഴുകയും ആളിക്കത്തുകയും ചെയ്യുന്നു. അവർ ഈ സ്വഭാവത്തെ ഒരിക്കലും വിട്ടുകളയുകയുമില്ല. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു, അവൻ പരിഹാസികളോടുകൂടെ കൈനീട്ടുന്നു. രാജ്യത്തെ രാജാവ് മദ്യത്തിനടിമയായിരിക്കുന്നു, അവൻ തന്നെ തന്നെ ഒരു വിഡ്ഢിയാക്കുന്നു. ഇത് നാം മുൻപ് ചിന്തിച്ചെങ്കിലും ഈ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ വീണ്ടും പറയാതിരിക്കുവാൻ തരമില്ല. വടക്കേ രാജ്യത്തെ, അതെ ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞ തെറ്റെന്തെന്നറിയാമോ? അതെ, അന്യദൈവങ്ങളെ ആരാധിക്കുന്നത്, ബിംബങ്ങളെ ആരാധിക്കുന്ന ആ അവസ്ഥ, ജീവനുള്ള ദൈവത്തിങ്കൽ നിന്നും തിരിഞ്ഞു പോയ തെറ്റ്. ഈ തെറ്റ് എപ്പോഴും പ്രകടമാക്കുന്നത് അസാൻമാർഗികത പ്രവർത്തിക്കുന്നതിലൂടെയാണ്. മദ്യവും മദിരാക്ഷിയും കുപ്പിയും വേശ്യാലയങ്ങളും ഒക്കെയാണ് വടക്കേ രാജ്യത്തിന്റെ ശ്രദ്ധ പതറിച്ചു കളഞ്ഞ സംഗതികൾ. ഞാൻ ഈ പറയുന്നതിനോട് പലരും യോജിക്കുന്നില്ല എന്നെനിക്കറിയാം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റും നാം ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്ന മനുഷ്യന്റെ താല്പര്യം എന്താണ്? ജഡിക സുഖം മാത്രം, ലഹരി വസ്തുക്കളും ലൈംഗികത്വവും മാത്രമാണ് ഇന്നൊരു വലിയ പങ്ക് ജനങ്ങളുടെയും ചിന്ത. നമ്മുടെ സംസ്കാരം തന്നെ ഇതായിരിക്കുകയാണ്. ഹോശയായുടെ ജനത്തിന്മേലുള്ള ഈ പാപങ്ങളെ ദൈവം ശിക്ഷിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു, അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാമാർത്ഥികളെ ഉണർത്തുവാൻ പോരുന്നതാണ് എല്ലാ സാഹചര്യങ്ങളും. ഇന്ന് നമ്മുടെ ഇടയിൽ അശ്ലീല സാഹിത്യങ്ങളും ചിത്രങ്ങളും വളരെ ഉന്നത കലാസൃഷ്ടിയായി കണക്കാക്കി വാദിക്കുന്നവരുണ്ടല്ലോ. നമ്മൾ പ്രായപൂർത്തിയായവരല്ലേ? കാണുവാനും കേൾക്കുവാനും കൊള്ളാവുന്നത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമുക്കില്ലേ എന്നാണ് പലരുടെയും വാദം. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ വൃത്തികേട് മാത്രം എന്നതിനാൽ നമുക്ക് സൗകര്യമുള്ളതും മാത്രം കാണുവാനും കേൾക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലേ. നാം കാണുന്ന പരസ്യങ്ങളിലും സിനിമകളിലും എല്ലാം എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കവച്ചു വെക്കുന്ന തരത്തിലല്ലേ ആയിരിക്കുന്നത്? നല്ലത് കാണണമെന്ന ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷത്തിന് അത് വേണ്ടല്ലോ, അതിന് മാർക്കറ്റില്ല നല്ലതിന്. അതുകൊണ്ട് മനുഷ്യൻ്റെ വികാരങ്ങളെ ചൂഷണം ചെയ്ത്, മനുഷ്യൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു വലിയ പങ്കാളികൾ. ഏഴാം വാക്യത്തിൽ നാം കാണുന്നു, അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂടുപിടിച്ച് തങ്ങളുടെ ന്യായാധിപതിമാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണിരിക്കുന്നു. ഈ വടക്കേ രാജ്യത്തിന് ഒറ്റ നല്ല രാജാവ് പോലും ഉണ്ടായിട്ടില്ല. ചരിത്ര പുസ്തകങ്ങൾ നാം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു പരമാർത്ഥം, യഹൂദയ്ക്ക് ചില നല്ല രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 5 രാജാക്കന്മാർ അവരെ ഉണർവിലേക്ക് നയിച്ചു. പക്ഷേ വടക്കേ രാജ്യത്തിന് ഒറ്റ നല്ല രാജാവ് പോലും ഇല്ലായിരുന്നു. അവരുടെ എല്ലാ രാജാക്കന്മാരും തങ്ങളാൽ ആവോളം ദുഷ്ടത പ്രവർത്തിച്ചു. ആഹാബും ഈസബേലും ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. അതിനോടടുത്ത് വരുന്ന പലരുമുണ്ട്. ദുഷ്ടന്മാരായ, ക്രൂരന്മാരായ, ദൈവത്തെ അറിയാതെ ജീവിച്ച ഭരണാധികാരികളായിരുന്നു അന്ന്. വടക്കേ രാജ്യത്തെ രാജാക്കന്മാരെ മിക്കവാറും കൊന്നുകളയുകയായിരുന്നല്ലോ. ആ രാജ്യത്തിന്റെ ചുരുങ്ങിയ കാലയളവിൽ 9 കുടുംബങ്ങളിൽ നിന്നും രാജാക്കന്മാർ ഉണ്ടാകുന്നതായി നാം കാണുന്നു. പല രാജാക്കന്മാരും വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഭരിച്ചുള്ളൂ. അവരുടെ മക്കൾ പിന്നെ ആ സിംഹാസനം കണ്ടുപോലുമില്ല. ഇത് ദൈവം അവരുടെ മേൽ അയച്ച ഒരു ന്യായവിധിയായിരുന്നു. ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തതിന് ശേഷം അവന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അവൻ അത് നിവർത്തിച്ചു. പക്ഷേ വിഭജിക്കപ്പെട്ട വടക്കേ രാജ്യത്തോട് അവൻ അപ്രകാരം ഒരു വാഗ്ദാനവും ചെയ്തില്ല. 8 വാക്യത്തിൽ നാം കാണുന്നു, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. കൂട്ടിക്കുഴഞ്ഞ ഒന്നിലേക്ക് ദൈവം ഒരിക്കലും പോകില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ മക്കൾ വേർപെട്ടവരായി തുടരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എഫ്രയീം മറച്ചിടാത്ത ദോശയാകുന്നു. കുടുംബാന്തരീക്ഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു നല്ല ഉദാഹരണം ആകുന്നു ഇത്. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഹോശേയ വളരെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, മറച്ചിടാത്ത ദോശ ഒരു വശം കരിഞ്ഞും മറ്റേ വശം വേകാതെയും ഇരിക്കും എന്ന്. എഫ്രയീമിന്റെ സ്ഥിതി അതാണ്. ഒരു വശം ചൂടായിരിക്കുന്നു, അതെ കരിഞ്ഞ്, മറുവശം വേകാതെ പച്ചയായി തന്നെ ഇരിക്കുന്നു. അതൊരിക്കലും അതിൻ്റെതായ പ്രയോജനം ചെയ്യില്ല. ആർക്കാണ് അത് കഴിക്കുവാൻ ഇഷ്ടമുള്ളത്? നമുക്കെ പറയും, അതിനകത്തും ഉഴുന്നുമാവും അരിമാവും അല്ലേ, അതും പുളിച്ചതല്ലേ, പിന്നെ ഒരു സൈഡ് നല്ലതുപോലെ വെന്തില്ലേ. എന്നാൽ സുഹൃത്തെ, ആരും അത് ഇഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾക്കറിയാം. ശീതോഷ്ണവാനായി കഴിയുന്ന അവസ്ഥ ഇത് വളരെ അപകടകരമാണ്. ഒരു കൂട്ടത്തിൽ ചൂടായും താല്പര്യപൂർവവും മറ്റു കൂട്ടത്തിൽ തണുത്തും തോന്നിയവാസവും. നമ്മുടെ ആത്മീയത ചില സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും മാത്രം ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്തരെ കാണുമ്പോൾ ഭക്തി, അല്ലാത്തപ്പോൾ അഭക്തി, ഇത് ഒരിക്കലും നല്ലതല്ല. 9 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. അവർ മിസ്രയീമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ ഇതാ വേറൊരു ഉദാഹരണം. പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ ബുദ്ധിയില്ലാതെ തീരരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാവിനെ പിടിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. ഒരു പ്രാവിന് തൻ്റെ മുട്ടയോ കുഞ്ഞുങ്ങളോ ഉള്ള കൂട് അടുത്തുണ്ടെങ്കിൽ അത് നമ്മെ കാണുമ്പോൾ ഒരു ചിറകൊടിഞ്ഞതുപോലെ കൂടിന് അടുത്തു നിന്നും മാറിയിരിക്കുകയും ഇത് മനസ്സിലാക്കുന്ന നാം അതിൻ്റെ അടുത്തേക്ക് നീങ്ങും. അങ്ങനെ അത് നമ്മെ കൂടിനടുത്ത് നിന്നും മാറ്റിക്കൊണ്ടുപോകും. രണ്ട് കാരണങ്ങളാൽ ഈ ഉപായം അത്ര നല്ലതല്ല. ഒരു പ്രാവിൻ്റെ അത്രയും അടുത്ത് ചെല്ലുവാൻ കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അതിനടുത്ത് എവിടെയോ ഒരു കൂടുണ്ട് എന്ന്. രണ്ടാമത്, പ്രാവ് അതിൻ്റെ ജീവൻ അപകടത്തിലാക്കുന്നു. ഇതുപോലെ പ്രശ്നത്തിലേക്ക് ചാടുമ്പോൾ ഹോശേയയുടെ ജനം തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇതാ ഇവിടെ എഫ്രയീം ദൈവത്തിൻ്റെ അടുത്തേക്ക് സഹായത്തിന് ചെല്ലുവാൻ അവർക്ക് മടിയാണ്. അതുകൊണ്ട് ദൈവം എന്താണ് പറയുന്നത്? ആദ്യം അവർ മിസ്രയീമിലേക്ക് സഹായത്തിന് പോയി. താൻ ആഗ്രഹിച്ച സഹായം മിസ്രയീമിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വടക്കേ രാജ്യക്കാർ അശൂരിലേക്ക് പോയി. ഒരു പൊട്ടപ്രാവ് പോലെ അവിടെയും ഇവിടെയും സഹായം തേടി നടക്കുന്ന ഒരു കൂട്ടം. എന്തൊരു ചിത്രമില്ലേ? ഈ പ്രാവിൻ്റെ പൊട്ടത്തരം വെളിവാക്കുന്ന വേറെയും കാര്യങ്ങളുണ്ട്. തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ഈ പ്രാവ് അതിൻ്റെ കൂട് അതേ സ്ഥാനത്ത് വയ്ക്കും. അങ്ങനെ വരുമ്പോൾ ശത്രു അവിടെ തന്നെ വന്ന് പിന്നെയും ശല്യപ്പെടുത്തും. ഈ പ്രാവിനെ വേഗത്തിൽ വലയിൽ കൊടുക്കാം. തനിക്ക് മുൻപിലുള്ള അപകടത്തെക്കുറിച്ച് ഇതിനൊരു ചിന്തയും അറിയുമില്ല. ഹോശേയയുടെ ജനം അടുത്തുള്ള രാജ്യങ്ങളുമായി ഒരു പ്രത്യേക സഖ്യത്തിലാണ്. അതവരെ നശിപ്പിച്ചു. ഈ ജനം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പോലും സുരക്ഷിതമായ സ്ഥാനത്ത് പോകുവാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. അവിടെ പോയിരുന്നെങ്കിൽ തൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ ഇതാ അവർ തെറ്റായ സ്ഥാനങ്ങളിലേക്ക് ഓടി നടക്കുന്നു. എത്ര വലിയ തിന്മയില്ലേ? അതാണ് അവർക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പോകുമ്പോൾ ഞാൻ എൻ്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവകളെ പോലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. ചെറുപ്പത്തിലൊക്കെ പ്രാവിനെ പിടിക്കുന്നത് ഓർക്കുന്നുണ്ട്. ഒരു വശം തുറന്ന ഒരു വലിയ പെട്ടി എടുത്ത് അത് കമിഴ്ത്തി ഒരരികെ പൊക്കി വെക്കും. അതിന് കീഴിൽ നെല്ലും ഇടും. കുറെ ദൂരത്തിൽ നിന്നും ഈ പെട്ടിയുടെ കീഴിൽ വരെ നെല്ല് വിതറും. എന്നിട്ട് ഒളിച്ചിരിക്കും. പ്രാവുകൾ നെല്ല് തിന്നുനിന്ന് പെട്ടിയുടെ കീഴിലെത്തുമ്പോൾ പെട്ടിയുമായി ഘടിപ്പിച്ചിരിക്കുന്ന ചരട് ഞങ്ങൾ വലിക്കും. അപ്പോൾ പ്രാവുകളെല്ലാം പെട്ടിയുടെ അടിയിലാകും. പൊട്ടപ്രാവുകൾ. ഇതാണ് വടക്കേ രാജ്യത്തെക്കുറിച്ച് ദൈവം പറയുന്നത്. അവൻ തൻ്റെ വല അവരുടെ മേൽ വിരിച്ചു, അവരെ പിടിക്കും. 13 മുതലുള്ള വാക്യങ്ങളിൽ, അവർ എന്നെ വിട്ട് ഓടിപ്പോയത് കൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവർ എന്നോട് അതിക്രമം ചെയ്തുകൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് ഭോഷ്ക് സംസാരിക്കും. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചുകൂടുന്നു. അവർ എന്നോട് മത്സരിക്കും. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ച് ബലപ്പെടുത്തിയിട്ടും അവർ എന്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു മേലോട്ടല്ല താനും. അവർ വഞ്ചനയുള്ള വില്ലു പോലെയാകുന്നു. അവരുടെ പ്രഭുക്കന്മാർ നാവിന്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മിസ്രയീം ദേശത്ത് അവർക്ക് പരിഹാസഹേതുവാകുകയുള്ളൂ. നോക്കണേ, ദൈവം പറയുകയാണ്, ഈ ജനം എന്നെ വിട്ടുപോകും. സുഹൃത്തെ, താങ്കൾ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാണോ താങ്കളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പു തരുന്ന ദൈവത്തിങ്കിലേക്ക് കടന്നു വരും. തെറ്റായ സ്ഥാനങ്ങളിൽ അഭയം തേടാതിരിക്കും. ഒടുവിലായി, താങ്കൾ വഞ്ചനയുള്ള വില്ലു പോലെയാണോ ആത്മാർത്ഥതയില്ലാതെ സൗകര്യം കിട്ടുമ്പോൾ പാപം ചെയ്യുന്ന മനോഭാവം? ഈ സ്ഥിതിയിൽ നിന്നും നമുക്ക് മടങ്ങി വരാം. ധന്യമായ, അർത്ഥവത്തായ, ലക്ഷ്യമുള്ളതായ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.